SBS Radio.
നമസ്കാരം ശ്രീ എഡ്മണ്ട് റോയ്, സ്വാഗതം SBS മലയാളം റേഡിയോയിലേക്ക്.
താങ്ക് യു
ശ്രീ എഡ്മണ്ട് റോയ്. ഒരുപക്ഷേ ഓസ്ട്രേലിയയിലെ ഏറ്റവും മുതിർന്ന മലയാളിയായ മാധ്യമപ്രവർത്തകൻ താങ്കൾ തന്നെയാണ്. മറ്റാരെയും ഇത്രയും മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകനെ, മലയാളിയെ ഓസ്ട്രേലിയയിൽ കാണാൻ കഴിയില്ല. പക്ഷേ മലയാളത്തിൽ ഓസ്ട്രേലിയൻ റേഡിയോയിൽ സംസാരിക്കുന്നത് ഒരുപക്ഷെ താങ്കൾ ആദ്യമായിട്ടായിരിക്കും അല്ലേ?
ഓപ്പർച്യൂണിറ്റി
തീർച്ചയായും. എന്തായാലും നമുക്ക് മലയാളികൾക്ക് എല്ലാ അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം ABC ഇത്രയും പ്രധാനപ്പെട്ട ഒരു PM പരിപാടിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ഒരു മലയാളി ഉണ്ടായിരുന്നു. ഇത്രയധികം വർഷം ABC ഒരു മലയാളി മാധ്യമപ്രവർത്തകൻ ഓസ്ട്രേലിയയിൽ പ്രവർത്തിച്ചുവെന്നറിയുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് മലയാളികൾക്ക് അറിയുന്നുണ്ടാകില്ല. അഭിമാനമുള്ള കാര്യം തന്നെയാണത്. ABC ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു PM എന്ന ഒരു ഷോ. അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടാണ് താങ്കൾ വിരമിച്ചത്. ABC താങ്കൾ എങ്ങനെയാണ് എത്തിയത് എന്നതിലും തുടങ്ങാൻ തോന്നുന്നു. എങ്ങനെയാണ് താങ്കൾ ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകനായത് അറിയാൻ ഒരുപാട് താല്പര്യമുള്ള ഒരു വിഷയമാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലും മലയാളി എന്ന രീതിയിലും.
ഓക്കെ, ഞാൻ ഗോ ബാക്ക് ഏതാണ്ട് ഒരു 1988 തിരിച്ചു പോകണം. 84 ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, തിരുവനന്തപുരത്ത് നിന്ന്. അവിടെ നിന്ന് ഞാൻ ഹൈദരാബാദിൽ പോയി, ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിൽ ചെന്നതിന് ശേഷം ഇവിടുത്തെ ABC അവിടെ ലോക്കലി എൻഗേജ് ജേർണലിസ്റ്റിന് ഒരു അഡ്വർടൈസ്മെന്റ് ഇട്ട്.
ഓക്കെ,
ലോക്കൽ എൻഗേജ് ജേർണലിസ്റ്റായിട്ട് ഞാൻ 1988 അവിടെ ജോയിൻ ചെയ്ത് ഡൽഹിയിൽ. ആ ഇടയിലാണ് ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ മരണവും ഇലക്ഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം 1991 ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് മെൽബണിലേക്ക്. ആ മെൽബണിൽ എത്തിയപ്പോ എനിക്ക് ഈ റേഡിയോ ഓസ്ട്രേലിയയിൽ ABC എനിക്ക് ജോലി കിട്ടി, ഒരു സബ് എഡിറ്ററായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ റേഡിയോ കറണ്ട് അഫയേഴ്സ്, ABC റേഡിയോ കറണ്ട് അഫയേഴ്സ്, ലോക്കൽ ഡൊമസ്റ്റിക് ആയിട്ട് ABC റേഡിയോ കറണ്ട് അഫയേഴ്സിൽ ജോയിൻ ചെയ്ത്. അപ്പൊ അന്ന് ആ 1988-1990 മലയാളിയല്ല, ഈ ഫോറിനറായിട്ട് ഒരു ആക്സെന്റ് പോലും ഇല്ല നമ്മുടെ ABC. അപ്പൊ ഞാനാണ് ഫസ്റ്റ് ആള് ഓൺ എയർ റിപ്പോർട്ടറായിട്ട്. ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ഞാൻ എന്റെ റിപ്പോർട്ടൊക്കെ അയക്കുമ്പോ ഇവിടെ സിഡ്നിയിൽ നിന്നിരുന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറയും, ഓ അത് സോറി, യുവർ ആക്സെന്റ് ഇസ് ടു മച്ച്, വി കാൻ പുട്ട് യു ഓൺ എയർ. അങ്ങനെ ഒരു രണ്ട് വർഷം ഒരുപാട് ട്രയൽ ഇന്റർവ്യൂസ് ഒക്കെ നടത്തി പതുക്കെ നമ്മൾ അവസാനം മെൽബണിൽ റിപ്പോർട്ടറായിട്ട് PM, AM, World Today, 7 PM News, അങ്ങനെ 1991 സ്റ്റാർട്ട് ചെയ്ത് ഞാൻ. 1996 അപ്പൊ 5 കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് ABC കറസ്പോണ്ടന്റ് ആയിട്ട് ഡൽഹിയിൽ പോയി ജോലി കിട്ടി. സോ ഐ ബിക്കെയിം ദി ഫസ്റ്റ് ഓസ്ട്രേലിയൻ ഇന്ത്യൻ കറസ്പോണ്ടന്റ് എവർ ടു ബി സെന്റ് ഓവർസീസ് ആസ് എ ഫോറിൻ കറസ്പോണ്ടന്റ് ഫ്രം ദി ABC. 1996-1999 I was the foreign correspondent based in Delhi. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നു സിഡ്നിയിൽ വന്നു. വന്നതിനുശേഷം ലേറ്റ് ലൈൻ, പിന്നെ അതിനുശേഷം 7:30, അതിനുശേഷം ABC റേഡിയോ കറണ്ട് അഫയേഴ്സ്, അതിനുശേഷം പിന്നെ ഒരു തിരിച്ച് മെൽബണിൽ പോയി ഓസ്ട്രേലിയ ഇന്ത്യ നമ്മുടെ ഫോറിന് ഒരു ഇതുണ്ടായിരുന്നല്ലോ, ATV എന്ന് പറഞ്ഞു, ഓസ്ട്രേലിയൻ ടെലിവിഷൻ, അതിന്റെ ഒരു പ്രസന്ററായിട്ട്, ഓസ്ട്രേലിയൻ ഇന്ത്യ ഫോക്കസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന്റെ പ്രസന്ററായിട്ട് ഞാൻ തിരിച്ച് മെൽബണിൽ പോയി 2 അവിടെ നിന്നു. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് ABC എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ PM ടിൽ 2017.
ഓക്കെ, അതിലിപ്പം ഈ ഒരു TVയിൽ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുകയും റിപ്പോർട്ടറായി ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ഇവിടെ TVയിൽ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ മലയാളികൾ തിരിച്ചറിയാറുണ്ടായിരുന്നു ഒരു മലയാളിയാണ് ABC പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളത്?
ഇല്ല, എന്ന് പറ്റിയത് എന്റെ പേര് എഡ്മണ്ട് റോയ് എന്നായത് കാരണം പല ആളുകളും വിചാരിച്ച് ഞാൻ ബംഗാളിയാണ്, അല്ലാതെ വേറെ എവിടുന്നായിരിക്കുന്നു. പിന്നെ നമ്മളെ കണ്ടാലും കൂടുതൽ മലയാളി പോലെ ആകത്തില്ല, അതുകൊണ്ട് ഒരു ഡിഫറൻസ് വന്നു, മനസ്സിലായില്ലേ? അപ്പൊ കൂടുതൽ ആൾക്ക് മനസ്സിലായില്ലെങ്കിൽ മലയാളിയാണെന്നുള്ളത്.
ഓക്കെ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശ്രോതാക്കളോട് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. താങ്കളെ അവതരിപ്പിക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് മാത്രമല്ല, മലയാളികൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബന്ധം കൂടി ഉണ്ടല്ലോ. കേരളത്തിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ MA ബേബിയുടെ കോ ബ്രദർ ആണ് താങ്കൾ. അതെ അതെ, ഇപ്പൊ മലയാളികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ ആ ഒരു ബന്ധം കൂടിയുണ്ട്. താങ്കളപ്പോ പറയണ്ടല്ലോ, ആദ്യം ഈ ഇന്ത്യൻ ആക്സെന്റ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ആക്സെന്റ് അല്ലാത്തത് കൊണ്ട് പരിപാടികൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്ന്, എങ്ങനെ അത് മാറ്റിയെടുക്കാൻ താങ്കൾ ബോധപൂർവ്വം ശ്രമിച്ചതാണോ? അന്നത്തെ ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ എങ്ങനെ മറികടന്നു?
ഓ, അതൊരു ഒരുപാട് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും എ ബി സിയിൽ നോക്കിയാൽ ഒരു ഒന്നോ രണ്ടോ പേരെ കാണുകയുള്ളൂ. ഇപ്പൊ ജെറമി ഫെർണാണ്ടസ് ഉണ്ട് പുള്ളിക്കാരൻ, അല്ലെങ്കിൽ കുമി ടഗുച്ചി. ഈ എ ബി സി മാത്രമല്ല, ഈ മെയിൻ സ്ട്രീം മീഡിയ, ഓസ്ട്രേലിയയിലെ മെയിൻ സ്ട്രീം മീഡിയ ഡിഫറൻസ് ഡൈവേഴ്സിറ്റി വളരെ വളരെ പ്രയാസപ്പെട്ടാണ്. അവർക്ക് അവർക്ക് ഐ ഡോണ്ട് തിങ്ക് ദേ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. മനസ്സിലായില്ലേ? അവർ ഇപ്പോഴും ഈ പഴയ വൈറ്റ് ആംഗ്ലോ സാക്സൺ ഓഡിയൻസ് ആണ്, അവർക്ക് വേണ്ടിയാണ് കേറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആക്സെന്റോ ഡിഫറെന്റ് ആളുകളെ കാണുമ്പോഴോ അങ്ങനെ തന്നെ ഒരു 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 ഈ പൊസിഷൻസ് പവറിലിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ആ ഡിസിഷൻ എടുക്കാൻ ഒരു ഭയമാണ്. മനസ്സിലായില്ലേ? സോ ഇറ്റ് ഇസ് വെരി വെരി ഹാർഡ്. ഞാൻ ഒരു ഏതാണ്ട് ഈ പറഞ്ഞ 3-4 വർഷം ട്രൈ ചെയ്തു, പല പല പ്രോഗ്രാമിലും പല ഇതിലൊക്കെ ഇട്ട്. പിന്നെ നമ്മുടെ ഈ പെർസിസ്റ്റൻസ് കാരണം ഇങ്ങനെ, യുനോ, യു ഹാവ് ടു പെർസിസ്റ്റ്. മനസ്സിലായില്ലേ? നമ്മൾ ഇപ്പോ വി ഹാവ് ചോസൺ ടു കം ഹിയർ, വി ഹാവ് മേക്ക് ദ ഡിസിഷൻ ടു കം ഹിയർ. അതുകൊണ്ട് നമ്മുടെ ഇറ്റ് ഇസ് അപ് ടു അസ് ടു ഡിസൈഡ് ടു പെർസിസ്റ്റ്, ടു ട്രൈ, ടു കീപ് ഓൺ സ്ട്രൈവിംഗ്.
പക്ഷേ എങ്ങനെ എന്നിട്ടും തുടരാൻ കഴിഞ്ഞു? എ ബി സിയിൽ തന്നെ അന്ന് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെ തുടരാൻ കഴിഞ്ഞു?
അത് അതൊരു അതൊരു ഞാൻ പലവണ്ണം ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ ഐ ഫീൽ ദാറ്റ് ഇറ്റ് വാസ് ഐ വാസ് വെരി ലക്കി. ആ സമയത്ത് ദേ വെർ പീപ്പിൾ ഹു ഹെൽപ് മീ, ദേ വെർ പീപ്പിൾ ഹു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ വാസ് ട്രൈങ് ഹാർഡ് ദാറ്റ് യുനോ. ആൻഡ് ദി അതർ തിങ് ഈസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് അന്നൊക്കെ അന്നല്ല ഇപ്പോഴും യുവർ ടാലന്റ്, യുവർ വിഷൻ, യുവർ പെർസിസ്റ്റൻസ് വിൽ പേ ഓഫ്. It may not for the first time, it may not for the first 10 times, but the 11th time, you will get ahead.
Okay. താങ്കളുടെ ആക്സെന്റ് മാറ്റാനായി ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു?
ഒരുപാട് ഒരുപാട് ഒരുപാട്. എന്ന് വെച്ചാൽ എ ബി സി തന്നെ എനിക്ക് സ്പീച്ച് ക്ലാസ്സും അങ്ങനെയുള്ള പല പല ഇതിൽ നടത്തി. അപ്പൊ ഞാൻ പറഞ്ഞിടാ, ഇതെങ്ങനെ നടത്തി കഴിഞ്ഞാൽ പിന്നെ മൈ ഐഡന്റിറ്റി ഈസ് ലോസ്റ്റ്.
ഓക്കെ,
ദേർ ഇസ് നോ പോയിന്റ് ഇൻ മീ ഡൂയിങ് വാട്ട് യു വോണ്ട് മീ ടു ഡു, ബിക്കോസ് ദെൻ വൈ ആം ഐ, ഐ എം നോട്ട് എഡ്മണ്ട് റോയ്, ഐ എം സമൺ എൽസ്. സോ ഐ ഡെലിബറേറ്റ്ലി സ്റ്റോപ്പ് ദാറ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഇത്, നിങ്ങൾക്ക് എന്റെ ആക്സെന്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദെൻ ഐ എം സോറി, ഐ ഹാവ് ടു, ഐ കാൻ ചേഞ്ച് മൈ ആക്സെന്റ്, ഐ കാൻ ചേഞ്ച് ഹു ഐ ആം, ദാറ്റ് ഇസ് ഹു ഐ ആം, ആൻഡ് ദാറ്റ് ഇസ് പാർട്ട് ഓഫ് മൈ ഐഡന്റിറ്റി. സോ ഇവൻച്വലി ഇറ്റ് ടുക്ക് സം ടൈം, ഒരുപാട് നാളെടുത്ത്, വേണ്ട ഞാൻ പറഞ്ഞ ഒരുപാട് നാളെടുത്ത് ഈ അക്സെപ്റ്റൻസിന് വേണ്ടി. പിന്നെ അത് മാത്രമല്ല, പലയിടത്തും ഞാൻ പോകുമ്പോൾ ഈ പ്രസ് കോൺഫറൻസിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, മെൽബണിൽ ഞാൻ ആദ്യത്തെ പ്രസ് കോൺഫറൻസിന് പോകുന്നത് നാഷണൽ പാർട്ടി പ്രസ് കോൺഫറൻസിന് പോയപ്പോൾ ഇതുപോലെ എ ബി സി എന്നെ നോക്കിയിട്ട് ആര് പറഞ്ഞു, ഓ എ ബി സി. അപ്പൊ അവര് എനിക്ക് തോന്നുന്നു അവര് വിചാരിച്ച് ഈ എന്റെ പേര് എഡ്മണ്ട് എന്ന് പറയുമ്പോൾ കേട്ടപ്പോ, ഫോണിൽ കേട്ടപ്പോ വിചാരിച്ച് വെള്ളക്കാരനായിരിക്കും, ഈ മസ്റ്റ് ബി ആംഗ്ലോ സാക്സൺ. എന്നെ കണ്ടപ്പോ, ഓ ഇത് എ ബി സി. അപ്പൊ ആ നാളെ ചോക്ക് 1994 അന്നും ഈ അക്സെപ്റ്റൻസ് ഇല്ല, ഇങ്ങനെ ഒരാള് ഈ എ ബി സിക്ക് റെപ്രസെന്റ് ചെയ്ത് അവിടെ വന്നല്ലോ എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് ഇല്ല. ഇറ്റ് ടുക്ക് ദം എ ലോങ് ടൈം. എനിക്ക് ഓർമ്മയുണ്ട് ജെഫ് കെനഡിന്റെ പ്രസ് കോൺഫറൻസിന് അന്ന് പ്രീമിയർ അങ്ങേര് മെൽബണിൽ വിക്ടോറിയ, അതിന്റെ പ്രസ് കോൺഫറൻസിന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കും, ഓ അതാരാ, ഒരു പുതിയ ഒരു വോയിസ് ആണല്ലോ, ഒരു പുതിയ ആക്സെന്റ് ആണല്ലോ, ആ ആക്സെന്റ് ഞാൻ കേട്ടിട്ടില്ല അതിന് മുമ്പ്. അങ്ങനെ സോ ഇറ്റ് ടുക്ക് എ വൈൽ. അപ്പോ ഞാൻ വിചാരിച്ചു, ഇപ്പൊ പിന്നോട് നോക്കുമ്പോ ഞാൻ ആലോചിക്കുക, അൺലെസ് യു പുട്ട് യുവർ സെൽഫ് ഔട്ട് ദ, നമ്മൾ അവിടെ ഫ്രണ്ടിൽ പോയില്ലെങ്കിൽ അവർ ഈ ആക്സെന്റ് കേൾക്കത്തില്ല. മനസ്സിലായില്ലേ? സോ ഇറ്റ് ഇസ് അപ് ടു അസ്, വി ഹാവ് ടു ഷോ ദം ദാറ്റ് വി ബിലോങ്, we are part of this community, and so we have to push ourselves forward.
സ്വഭാവമായിട്ടപ്പോൾ ഓസ്ട്രേലിയൻ മാധ്യമരംഗത്ത് ഒരു ഡൈവേഴ്സിറ്റി കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക്, ഒരു തുടക്കം ഇട്ടത് താങ്കളാണെന്ന് പറയാൻ കഴിയും.
In some ways, yes, most certainly. In 1991, there was nobody else on radio Australia, radio in ABC, radio anywhere with an accent that was not Australian.
കൊമേഴ്ഷ്യൽ മീഡിയയിൽ എന്തായാലും ഉണ്ടാകില്ല.
കൊമേഴ്ഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഇല്ല.
ഇപ്പോഴും ഇല്ല. ഇത് താങ്കളിപ്പോ പറഞ്ഞ ഒരു വെല്ലുവിളികളായിരുന്നു. പക്ഷെ ഈ ഒരു ഓസ്ട്രേലിയൻ ആക്സെന്റ് അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ആക്സെന്റ് ആയതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അന്ന്
നേട്ടങ്ങൾ ഉണ്ട്, യെസ് ഡെഫിനറ്റ്ലി. ഇപ്പോ നമ്മുടെ ഇതില് ഒരു ഫോർ ഇൻസ്റ്റൻസ്, നമ്മുടെ രാജ്യത്തിൽ എന്തെങ്കിലും വലിയ മേജർ ന്യൂസ് ഉണ്ടാവുന്നു, ഒരു ഫ്ലഡോ അസാസിനേഷനോ ഒരു പൊളിറ്റിക്കൽ അപ്പീവലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോ ന്യൂസ് റൂമിൽ നമ്മൾ നോക്കുമ്പോൾ വേറെ ആരായിരിക്കുന്ന അവിടെ ആ ന്യൂസ് റൂമിൽ? ഇപ്പൊ 99% ഓഫ് ദ ന്യൂസ് റൂം will be Anglo-Saxon. മനസ്സിലായില്ലേ? 1% will be from some other part of the world. ഇപ്പൊ നമ്മുടെ ആ രാജ്യത്ത് നിന്ന് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വരുന്നത് അങ്ങോട്ട് നോക്കും, ആ ഇന്ത്യയിൽ എന്തുകൊണ്ടാക്കുന്നുണ്ട്, ഓ ഇന്ത്യ, ഓ എഡ്മണ്ട്, ആ പ്ലീസ്. മനസ്സിലായില്ലേ? അതൊരു അഡ്വാൻറ്റേജുവാ ഡിസ്അഡ്വാൻറ്റേജുവാ, രണ്ടും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് കളയും. നമ്മളെ ഉടനെ എന്തെങ്കിലും ഇന്ത്യൻ ഉണ്ടെങ്കിൽ ഉടനെ അവനെ പിടിച്ച് അങ്ങോട്ട്, ആ അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ആയി കളയും. അപ്പൊ ഞാനൊരു ഡെലിബറേറ്റ് ഡിസിഷൻ എടുത്ത് ഞാൻ പറഞ്ഞ് ഐ വിൽ നോട്ട് ബി ടൈപ്പ് കാസ്റ്റ് ആസ് ദി ഓൺലി ഇന്ത്യൻ ഇൻ ദി ന്യൂസ് റൂം. ഇഫ് ഐ എം ഗോയിങ് ടു ബി ടൈപ്പ് കാസ്റ്റ്, ഐ വിൽ ബി ടൈപ്പ് കാസ്റ്റ് ആസ് എ ജേർണലിസ്റ്റ് ദറ്റ് കവേഴ്സ് എവറിഥിങ്. മനസ്സിലായില്ലേ? സോ ഇറ്റ് ഇസ് എ ഡിസ്അഡ്വാൻറ്റേജ് ആൻഡ് എൻ അഡ്വാൻറ്റേജ്.
തീർച്ചയായും. ഈ ഒരുപക്ഷെ ഇന്ത്യയിൽ റിപ്പോർട്ടറായി ഉണ്ടായിരുന്ന സമയത്ത് സൗത്ത് ഏഷ്യൻ കറസ്പോണ്ടന്റ് ആയിരുന്നല്ലോ അല്ലേ? ഇന്ത്യ മാത്രമല്ല, സൗത്ത് ഏഷ്യൻ കറസ്പോണ്ടന്റ് ആയിരുന്നല്ലോ ABC. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ താങ്കൾ റിപ്പോർട്ട് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി താങ്കളുടെ ഓർമ്മയിലുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു അനക്ഡോട്സ് പങ്കുവയ്ക്കാൻ കഴിയുമോ?
ഓ യെസ്, ഡെഫിനറ്റ്ലി. ഫസ്റ്റ്, രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ. ഞാൻ, വി വർ ഫോളോയിങ് രാജീവ് ഗാന്ധി ഫ്രം ഡ്യൂറിംഗ് ദാറ്റ് ഹോൾ ഇലക്ഷൻ ക്യാമ്പയിൻ, ആൻഡ് വി വർ സ്റ്റക്ക് ഇൻ ബീഹാർ വെൻ ഹി വാസ് അസാസിനേറ്റഡ് ഇൻ മദ്രാസ്. സോ അത് പിന്നെ കവർ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പ്ലെയിൻ എടുത്ത് ഫ്ലൈ ചെയ്ത് മദ്രാസിൽ പോയി. ഒരു 6 ദിവസം ഫുൾ ടൈം വി വർ ഓൺ എയർ, ഫുൾ 6 days. ഇറ്റ് വാസ് എ ഹ്യൂജ് 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 സ്റ്റോറി. അതിനുശേഷം ഞാൻ കാശ്മീരിൽ പോയി. കാശ്മീരിൽ ഞാൻ ഇതൊരു രസമുള്ള സ്റ്റോറിയാണ്. ഇത് ആദ്യം ഒരു അനക്ഡോട്ട് പറയാനാണ് പറയാം. കാശ്മീരിൽ പോകുമ്പോൾ ആദ്യത്തെ പാണ് ഞാൻ കാശ്മീരിൽ പോകുമ്പോൾ നമ്മുടെ മദ്രാസ് റെജിമെന്റ് ആണ് അവിടെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത്, ആ ബോർഡർ ലൈൻ ഓഫ് കൺട്രോൾ സൈഡിൽ.
ഓക്കെ.
അവിടുത്തെ കമാൻഡർ അന്ന് ഒരു ഒരു ചെറിയ കമാൻഡർ, ലോക്കൽ കമാൻഡർ, മലയാളിയായിരുന്നു. അപ്പൊ ഞാൻ കയറി സംസാരിച്ച് മലയാളിയൊക്കെ സംസാരിച്ചപ്പോ അയാൾ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഇയാൾ എങ്ങനെ ഈ മലയാളം സംസാരിക്കുന്നത്, ഇയാൾ ABC ആണെന്ന് പറയുന്നത്, പക്ഷെ ഇയാൾ മലയാളം സംസാരിക്കുന്നത്. യു മസ്റ്റ് ബി എ സ്പൈ. അപ്പൊ ഞാൻ പറയും, അയ്യോ ഞാൻ സ്പൈ ഒന്നുമല്ല, ഞാൻ തിരുവനന്തപുരത്ത്, ഞാൻ കൊല്ലത്തുനിന്നുള്ള ആളാ. അങ്ങനെയാ നിങ്ങൾ നിങ്ങൾ ഈ ABC കയറിയത്? എന്നെ ഉടനെ പിടിച്ച് അകത്താക്കി.
അത് ശരി.
അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു, ക്യാൻ ഐ സ്പീക്ക് ടു യുവർ ചീഫ് ഓഫീസർ? അപ്പൊ പോയി ചീഫ് ഓഫീസർ വിളിച്ചിട്ട് വന്ന്. ചീഫ് ഓഫീസർ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് സംഭവം, ഞാൻ ഐ എം ഫ്രം കൊല്ലം, ഐ എം ഓൺലി വർക്കിംഗ് ഫോർ ദി ABC. അപ്പൊ അയാൾ പറഞ്ഞു, ആ നോ നോ പ്രോബ്ലം, യു കൻ ഗോ. സോ അതൊരു പറഞ്ഞ, ഞാൻ മലയാളം സംസാരിക്കുന്ന കാരണം നമ്മളെ പിടിച്ച് ആത്തായി കളഞ്ഞ്. സെയിം തിങ് ഹാപ്പൻഡ് ഇൻ ജാഫ്ന. ഞാൻ ജാഫ്നയിൽ പോയി പുലികളിലൂടെ കിടന്ന് ഇങ്ങനെ കറങ്ങി. രണ്ടാഴ്ച ഞാൻ പുലികളിലൂടെ താമസിച്ചു. അത് കഴിഞ്ഞ് പുളികളിൽ അവിടെ നിന്ന് ഇളകി ഇറങ്ങി വന്ന് കൊളംബോയിൽ എത്തിയപ്പോഴത്തേക്ക് എന്നെ പിടിച്ചകത്താക്കി. നിങ്ങൾക്ക് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി, നിങ്ങൾ തമിഴ് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയാം, കുറച്ചറിയാം. ആ നിങ്ങൾ എങ്ങനെയാ തമിഴ് പഠിച്ചത്, നിങ്ങൾ എവിടെ നിന്നാ എന്നെ പറഞ്ഞ്. നമ്മളെ പിടിച്ച ഇന്റർഗേഷൻ ഒരു 2 മണിക്കൂർ. സോ ഈ പറയണക്ക്, ഈ അഡ്വാൻറ്റേജ് ഇൻ ഡിസ്അഡ്വാൻറ്റേജ് പറയണക്ക്, ഇവിടെ ബിക്കോസ് ഐ ഹാഡ് ദി ലാംഗ്വേജ് അഡ്വാൻറ്റേജ്, ഐ വാസ് ഏബിൾ ടു ടോക്ക് ടു ദീസ് പീപ്പിൾ, ബട്ട് ഐ വാസ് ഓൾസോ അറസ്റ്റഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. പിന്നെ ഈ പറഞ്ഞ ഒരുപാട് സ്റ്റോറീസ് ഒരുപാടുണ്ട്. താലിബാന്റെ ഇടയിൽ പോയി ഞാൻ ജനറൽ മസൂദിന്റെ വീട്ടിൽ പോയി, ഹിന്ദുക്കുഷിൽ നടന്ന് 7 ദിവസം, 7 മണിക്കൂർ നടന്ന് അക്രോസ് ദി ഹിന്ദുക്കുഷ് ഈ സ്നോയിലിടയിൽ അങ്ങനെ പോയി കാണാനായിട്ട്. പിന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത്, പിന്നെ അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, ഇഷ്ടം പോലെ
ഒരുപാട്.
ഇങ്ങനത്തെ ഈ കരിയർ സ്പാൻ ചെയ്യുമ്പോൾ ഒരുപാട് കാണുമല്ലോ.
ഇത്രത്തോളം വർഷങ്ങളുമായല്ലോ അവിടെ.
അതെ അതെ.
എന്തായാലും പക്ഷെ ഇത്രയും ഒരു കാലത്തിനുള്ളിൽ മലയാളി സമൂഹം ഒരുപാട് വളരുന്നൊരു കാലഘട്ടമായിരുന്നു. എന്തുകൊണ്ട് താങ്കൾ മലയാളി സമൂഹത്തിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക ഒന്നും ചെയ്തിട്ടില്ല, എന്തുകൊണ്ടായിരുന്നു അത്?
ഇത് ഡിഫറൻസ്, ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, എവറിബഡി ട്രൈസ് ടു ഓൺ യു. ഇപ്പൊ നമ്മൾ ഈ ഒരു സംഘത്തിൽ കൂടുതൽ കഴിഞ്ഞാൽ പിന്നെ ആ സംഘം നമ്മളെ അങ്ങ് ഇറ്റ് ബിക്കംസ് യുവർ പാർട്ട് ഓഫ് യുവർ എക്സിസ്റ്റൻസ്. മനസ്സിലായില്ലേ? ഞാൻ അതൊരു ഡെലിബറേറ്റ് ആയൊരു ഡിസിഷൻ എടുത്തതാണ്. ഞാൻ പറഞ്ഞു, ഐ എം ഫോർ എവറി വൺ. ആര് എന്നെ വിളിച്ചാലും ഇൻവൈറ്റ് ചെയ്താലും ഞാൻ പോകും, നോ പ്രോബ്ലം. പക്ഷെ ഐ എം നോട്ട്, ഡോണ്ട് ബിലോങ് ടു എനിത്തിങ് പെർട്ടിക്കുലർ. അതുകൊണ്ടാണ് ഞാൻ ഈ കൂടുതലായിട്ടും ആരുമായിട്ടും കൂടുതൽ ബന്ധമില്ലാത്തത്. സോ ഐ സ്റ്റേഡ് അവേ ഫ്രം ദാറ്റ് വെൻ ഐ വാസ് വർക്കിംഗ്. ഇപ്പോൾ ഐ എം നോട്ട് വർക്കിംഗ് എനി മോർ, സസാരമില്ല, നൗ ഐ കൻ ഡു ഇറ്റ്. വെൻ യു ആർ വർക്കിംഗ്, യു കെ നോട്ട് ബി സീൻ ടു ബി ഐഡന്റിഫൈഡ് ആസ് വൺ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി വിൽ എൻഡ് അപ്പ് ഓണിങ് യു. So I did not want that. I said, no, I am part of everything. I am Australian. I am inclusive of everyone, not just a particular part of the world.
തീർച്ചയായും മാധ്യമപ്രവർത്തകന് വേണ്ട അടിസ്ഥാന കാര്യമാണ് താങ്കൾ ഈ പറയുന്നത്. പക്ഷെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും പിന്തുടരേണ്ട ഒരു കാര്യം കൂടിയാണല്ലോ അത്. തീർച്ചയായും. എന്തായാലും ഈയൊരു ഇപ്പോഴത്തെ ഒരു മാധ്യമരംഗത്തെ കുറിച്ച് നോക്കുമ്പോൾ, ഓസ്ട്രേലിയൻ മാധ്യമരംഗത്തെ കുറിച്ച് നോക്കുമ്പോൾ, താങ്കൾ ഈ പറഞ്ഞതുപോലെ ഡൈവേഴ്സിറ്റി ഇപ്പോഴും വളരെ കുറവാണ് എങ്കിൽ പോലും കൂടുതലായി സ്വീകാര്യത കിട്ടുന്നു എന്ന് തോന്നുന്നുണ്ടോ മറ്റു ഭാഗത്തുനിന്നുള്ള ആൾക്കാർക്ക്?
Maybe. എനിക്ക് തോന്നുന്നത് അവർ maybe they are more concerted in their efforts to push forward. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ ആളുകൾ ഇങ്ങനെയുള്ള ഫീൽഡിലല്ല. വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ജേർണലിസം, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദി ആർട്സ്, വി ആർ നോട്ട് സോ മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. വി ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓ ദ ലോ ഓ അക്കൗണ്ടിങ് ഓ സംതിങ്. അപ്പം അത് കാരണം മേ ബി ദർ ഇസ് നോട്ട് ആ വിസിബിലിറ്റി ഇല്ല. മനസ്സിലായില്ലേ? ബട്ട് വേറെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ സേ ഫോർ ഇൻസ്റ്റൻസ് ചൈനീസ് കമ്മ്യൂണിറ്റി, ചൈനീസ് കമ്മ്യൂണിറ്റിക്ക് നല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള മീഡിയ പ്രസൻസ് ഉണ്ട്. അവർക്ക് അവരുടെ ന്യൂസ് പേപ്പറുകളുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റി പ്രസൻസ് ഇസ് ഫെൽറ്റ് ഇൻ ദ ലോബിയിങ് ഇൻ എവറി ഗവൺമെന്റ് പോളിസി. വി ഡോണ്ട് ഹാവ് ദ ലോബിയിങ് കപ്പാസിറ്റി ഫോർ ദാറ്റ്.
ഒരുപാട് മലയാളി കുട്ടികളെ ഞാനിവിടെ കാണുന്നുണ്ട്, മാധ്യമരംഗത്ത് പഠിക്കാനായി എത്തുന്നവരുണ്ട്. പക്ഷെ അവരുമെല്ലാം പറയുന്ന ഒരു ആശങ്ക, ഇപ്പം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കളർ കൊണ്ടോ അല്ലെങ്കിൽ ആക്സെൻറ്റ് കൊണ്ടോ, എപ്പോഴും പ്രത്യേകിച്ചും കേരളത്തിൽ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ്, അവർക്ക് ആ ഒരു ആക്സെൻറ്റ് കൊണ്ടോ കളർ കൊണ്ടോ ഒക്കെ ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയയിലേക്ക് എത്താൻ പ്രയാസമായിരിക്കുമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കിപ്പോൾ സാധ്യതകളുണ്ടോ? താങ്കൾക്ക് എന്താണ് ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാൻ കഴിയുന്നത്?
ഒരു അഡ്വൈസ് ഇത്രേ ഉള്ളൂ, എൻ്റെ ഒരു സിംഗിൾ അഡ്വൈസ്, പെർസിസ്റ്റൻസ്, കീപ് ഓൺ പെർസിസ്റ്റിംഗ്. പലയിടത്ത് പോയാലും അല്ലെ, എവിടെ പോയാലും ഈ രാജ്യത്ത് എവിടെ പോയാലും ദേ വിൽ ബി ബ്ലോക്സ്. ഈ പറയണക്ക് ആക്സെൻറ്റോ കളറോ സൈസോ ജെൻഡറോ എന്തെങ്കിലും വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് ഈസ് എ നോർമൽ തിങ് ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് എവറിവെയർ. പക്ഷേ ഇപ്പൊ നീ ഇഫ് യു കീപ് പെർസിസ്റ്റിംഗ് ആൻഡ് പെർസിസ്റ്റിംഗ് യു വിൽ ഗെറ്റ്. ഇപ്പൊ മെൽബണിൽ നോക്ക്, മെൽബണിൽ മെൽബൺ എ ബി സി റേഡിയോയിൽ ഹയസ്റ്റ് റേറ്റിംഗ് ഷോ ഒരു പാകിസ്ഥാനിയാ എ ബി സിയിൽ. മനസ്സിലായില്ലേ? ഹീ ഹാഡ് ദ സെയിം പ്രോബ്ലം. ഇപ്പൊ അവൻ ആദ്യം റേഡിയോയിൽ കയറി, ഇപ്പൊ സെയിം തിങ് എല്ലാരും പറഞ്ഞു, ഓ അവന്റെ ആക്സെന്റ് പിടിക്കുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ പറയുന്നത് തോന്നു. ആ സ്വിച്ച് ബോർഡിലൊക്കെ ഭയങ്കര ഫോൺ കോള്. പക്ഷേ പെർസിസ്റ്റ് ചെയ്ത് ഇപ്പൊ ഹി ഈസ് നൗ ദ ഹയസ്റ്റ് റേറ്റിംഗ് ഷോ. സോ നമ്മുടെ ഈ പറഞ്ഞ ഈ പിള്ളേരുടെ അടുത്ത് പറയുന്ന മേ ഒരേ ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്, യു ഹാവ് ടു കീപ് പെർസിസ്റ്റിംഗ്.
തങ്ങളുടെ കുടുംബത്തെ കുറിച്ച് കൂടി അറിയാൻ താല്പര്യമുണ്ട്, സ്വാഭാവികമായും എഡ്മൻ റോയ് എന്ന വ്യക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ.
എന്റെ വൈഫ് ഹുബ്ലി എന്നാണ്, കർണാടക. രണ്ട് പിള്ളേര്, രണ്ട് പെൺപിള്ളേര്, ഒരാള് 30, ഒരാള് 28. രണ്ടുപേരും സിഡ്നിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടുന്ന് വളർന്ന് ഞങ്ങൾ വന്നപ്പോ ആദ്യം വരുമ്പോ ഏറ്റവും ഇളയ ആള് 7 മാസം ഉള്ളായിരുന്നു. അപ്പൊ ആദ്യം വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങള് 1990 ആണ് ആദ്യം വന്നിവിടെ. അന്ന സമയത്ത് മെൽബണിൽ ഞാൻ ആദ്യമായിട്ട് മെൽബണിൽ വരുമ്പോ 12 ഡിഗ്രി. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ നിന്നുള്ള ആ നല്ല ചൂടിന്നും വന്ന് ഇറങ്ങിയപ്പോ 12 ഡിഗ്രീസ് മെൽബൺ. അപ്പൊ അന്ന് ഈ പറഞ്ഞ അന്ന് ഈ സപ്പോർട്ട് നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ ഈ കൾച്ചർ ഷോക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മള് ഇടപെട്ട്, യു ഹാവ് ടു മേക്ക് ഡു. മനസ്സിലായില്ലേ? യു ഹാവ് ടേക്കൺ ദി ഡിസിഷൻ ടു കം ഓൾ ദിസ് വേ, സോ യു ഹാവ് ടു മേക്ക് ഡു. യു ഇറ്റ് ഇസ് യുവർ ചോയ്സ്, നോബഡി ഫോഴ്സ് യു ടു കം.
തീർച്ചയായും. എന്തായാലും ഇത്രയധികം നേരം എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി സംസാരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ എഡ്മൺ റോയ്.
താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി.
ടെൽ അസ് വാട്ട് യു തിങ്ക്, ലൈക്ക് അസ് ഓൺ ഫേസ്ബുക്ക് ഓർ ഫോളോ അസ് ഓൺ ട്വിറ്റർ.